പതിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
We were seeing in the morning the connection between the way of the cross and the power of God.
രാവിലെ ദൈവശക്തിയും ക്രൂശിന്റെ വഴിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്.
God has joined these two together.
ദൈവം കൂട്ടിയോജിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ഇത്.
And if you separate what God has joined together, you're going to have a lot of problems.
ദൈവം യോജിപ്പിച്ച ഈ കാര്യങ്ങളെ നാം വേർതിരിച്ചാൽ നാം ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും.
And that is what has happened today in Christendom.
ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്.
The power of God has been separated from the way of the cross.
ദൈവത്തിന്റെ ശക്തിയെ ക്രൂശിന്റെ മാർഗത്തിൽ നിന്നും വേർതിരിച്ച് കൊണ്ടുപോകുന്ന ഒരനുഭവം.
So we have people talking about power.
ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് വാദമില്ലാതെ സംസാരിക്കുന്ന അനേകമുണ്ട്.
Power to heal, power to do miracles, power to preach powerfully.
സൗഖ്യമാക്കുവാനുള്ള വരം, അതുപോലെ തന്നെ ശക്തിയോടെ ദൈവത്തിനെ സംസാരിക്കാനുള്ള ശക്തി, ഇതെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നവർ.
But because these preachers have not got a revelation on the way of the cross.
ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് ഈ പ്രസംഗകർക്ക് ഒരു വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്തതിനാൽ,
they have not seen that Jesus was crucified not just once on the cross but inwardly all through those 33 years.
അവര് കണ്ടിട്ടില്ലാത്ത ഒരു സത്യം ഇതാണ്. ജീവിതത്തിന്റെ അവസാനം ഒരിക്കലായിട്ട് കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുക മാത്രമായിരുന്നില്ല, ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ നാളും ആന്തരികമായിട്ട് താൻ വഹിച്ചിരുന്ന ഒരു ക്രൂശുണ്ട്, ഒരു മരണം താൻ എന്നും അനുഭവിച്ചു.
And so these preachers, they love money.
അതുകൊണ്ട് തന്നെ ഈ പ്രസംഗകര് പണത്തെ സ്നേഹിക്കുന്നവരായി തുടരുന്നു.
They love honor.
അവർ മനുഷ്യരുടെ മാനം അധികം ഇഷ്ടപ്പെടുന്നു.
And they don't mingle freely with ordinary people.
സാധാരണക്കാരായ ആളുകളോട് ഇടപഴകുവാൻ അവർക്ക് മനസ്സില്ല.
They keep themselves distant.
അവരെ തന്നെ വളരെ ദൂരെ ഒരു സ്ഥാനത്ത് സൂക്ഷിക്കുന്നു.
You see all around, once a man becomes a very famous preacher, you can't get near him.
നിങ്ങൾ ക്രിസ്തീയ ലോകത്തിൽ എങ്ങും കാണുന്ന ഒരു അവസ്ഥയല്ല ഇത്. ഒരു വ്യക്തി പ്രസിദ്ധനായ ഒരു പ്രസംഗിയായി കഴിഞ്ഞാൽ അവന്റെ അടുത്തൊന്നും എത്തുവാൻ ആർക്കും കഴിയുകയില്ല.
Like the film stars and the president and all, you can't meet them.
സിനിമാ താരങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോലെയോ അവരുടെ അടുത്തൊന്നും എത്തുവാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തുന്നു.
Why is that?
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്?
Because they have not seen the way of the cross that Jesus walked.
യേശു നടന്ന ആ ക്രൂശിന്റെ മാർഗം എന്താണെന്ന് അവർ തിരിച്ചറിയാത്തതുകൊണ്ടാണ്.
So here in 2 Corinthians 13
ഇവിടെ കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 13 അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
He tells the Corinthians, you want a proof, verse 3, that Christ is speaking in me.
മൂന്നാം വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നത് ഇതാണ്, എന്നിൽ ക്രിസ്തുവാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ നിങ്ങൾ തെളിവ് അന്വേഷിക്കുന്നല്ലോ.
It's amazing that these Corinthians, church was planted by Paul, they did not respect this man Paul.
വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ അത്? പൗലോസിന്റെ ശുശ്രൂഷയാൽ, സുവിശേഷ ഘോഷണത്താൽ ഉണ്ടായി വന്ന കൊരിന്ത്യയിലെ സഭയിലെ സഹോദരങ്ങള് അവരുടെ ആത്മീയ പിതാവിനെ ബഹുമാനിക്കുന്നില്ല, അവനെ വിലമതിക്കുന്നില്ല.
And that is because they were carnal.
അവര് ജഡികരായ ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
A carnal man cannot respect a man of God.
ജഡികനായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ദൈവത്തിന്റെ മനുഷ്യനെ ബഹുമാനിക്കുവാൻ കഴിയുകയില്ല.
They didn't even respect Jesus Christ.
യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ഉള്ള മനസ്സുള്ളവർ അവനെ ബഹുമാനിച്ചില്ല.
So it's not surprised that these, it's not surprising these carnal Corinthians could not respect the apostle Paul.
തികച്ചും ജഡികരായി തുടർന്ന കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസിനെ ബഹുമാനിപ്പാൻ കഴിയാനതിൽ അത്ഭുതമില്ല.
And that is true even today.
ഇന്നും ഈ കാര്യം സത്യമാണ്.
A carnal person cannot identify who is a man of God.
ആരാണ് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് തിരിച്ചറിയുവാൻ ജഡികരായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല.
He cannot distinguish, as I said earlier, between gift and anointing.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വരങ്ങൾ, ദാനവും ആത്മാവിന്റെ അഭിഷേകവും തമ്മിൽ തിരിച്ചറിയുവാൻ അങ്ങനെയുള്ളവർക്ക് കഴിയുന്നില്ല.
Many people think it is the same thing.
പലരും ധരിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒരു കാര്യമാണെന്നാണ്.
It's not true.
അത് അങ്ങനെയല്ല.
Here, if Paul wanted to prove how Christ is speaking through him,
ക്രിസ്തു ഏതുവിധമാണ് തന്നിലൂടെ സംസാരിക്കുന്നതെന്ന് പൗലോസിനെ തെളിയിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ,
he could have written things like, you know, I have healed so many sick people.
പൗലോസിന് വേണമെങ്കിൽ താൻ സൗഖ്യമാക്കിയ ആളുകളെ കുറിച്ചുള്ള സാക്ഷ്യം എഴുതാമായിരുന്നു.
Demons were cast out just with my handkerchief.
തന്റെ തൂവാല ദേഹത്തിട്ടതുകൊണ്ട് എത്ര പേര് ഭൂതഗ്രസ്തര് സൗഖ്യമായി, അതിനെക്കുറിച്ചുള്ള ഒരു കണക്ക്
പറയാമായിരുന്നു.
മരിച്ചവരുയർപ്പിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും തിരുവചനം എഴുതുകയും ചെയ്തതിനെ കുറിച്ച് ഉഭയം തനിക്ക്
സാക്ഷിക്കാമായിരുന്നു.
മാത്രമല്ല ഇതിലേക്ക് ഉപരിയായിട്ട് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അത്ഭുതകരമായ അനുഭവം
പറയാമായിരുന്നു.
എന്ന പൗലോസിന് അറിയാമായിരുന്നു ക്രിസ്തുവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് ഇതൊന്നുമല്ല.
ക്രിസ്തുവാണ്
എന്നിലൂടെ സംസാരിക്കുന്നത് എന്നുള്ളതിന് തെളിവ് ഇതാണ്.
See how weak I am.
ഞാൻ എത്ര ബലഹീനനാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
What a foolish way of proving it according to human understanding.
മനുഷ്യമായിരിക്കുന്ന ധാരണയനുസരിച്ച് എത്ര പോഷത്വമായ ഒരു വഴിയാണ് ക്രിസ്തു ഒരുവനിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ.
If you want to manifest that Christ is in you, will you show your weakness?
Christu ningalilude samsaarikkunu ningalude velippidunu ennu ningalku teliyikkanavunnavaril ningal belahinanaanu ennallad sthaavikkanaanu shramikkunnathu.
See what he says now.
Endanu Paulus parayunnathu?
Verse 4 is a very important verse.
Nalamatha vaakyam valare pradhanapetta oru vaakyamaanu.
Jesus was crucified because of weakness.
Yesu Christu krushikkappettathu thante belahinatha kondaanu.
And yet he lives by the power of God.
എന്നാൽ അവൻ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നവനുമാണ്.
Do you see the connection there between weakness, the way of the cross, crucified, and the power of God?
ക്രൂശിന്റെ വഴി, ബലഹീനനാകുന്ന വഴി, അതോട് ചേർന്ന് പോകുന്ന ദൈവശക്തിയുടെ വഴി, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ?
God has joined it together.
ദൈവം ഈ രണ്ട് കാര്യങ്ങളെയും സംയോജിപ്പിച്ചിരിക്കുകയാണ്.
I'm sure you have read that verse many times, but you probably never saw the connection between these two things.
ഈ വാക്യം നിങ്ങൾ പലരും അനേക തവണ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ രണ്ട് ദൈവിക സത്യങ്ങളുടെ ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
You can't understand scripture unless God opens your eyes.
ദൈവം നിങ്ങളുടെ ആന്തരിക കണ്ണുകളെ തുറക്കാതെ നിങ്ങൾക്ക് തിരുവെഴുത്തുകൾ ഗ്രഹിക്കാൻ കഴിയില്ല.
I read that verse for years before God opened my eyes to see the connection between these two here.
ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ദൈവാത്മാവ് ഇവിടെ പറയുന്നതായിരിക്കുന്ന ബന്ധം ദൈവദിനം വർഷങ്ങൾ വായിച്ചിട്ടും എനിക്ക് മനസ്സിലായിരുന്നില്ല.
One day God opens your eyes.
എന്നാൽ ഒരു ദിവസം ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും.
Then we see.
അപ്പോൾ നാം കാണേണ്ടത് കാണാൻ.
And he says, now what about us?
അപ്പോൾ പൗലോസ് തുടർന്ന് പറയുകയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്?
We also are weak in him, but we will live by the power of God.
നാലാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് അവൻ പറയുകയാണ്, അവനിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ജീവിക്കുന്നു.
This is the true faith.
ഇതാണ് യഥാർത്ഥ വിശ്വാസം.
The way of the cross.
ക്രൂശിന്റെ വഴി.
And the power of God.
ദൈവശക്തി വെളിപ്പെടുന്ന.
And he says, now you Corinthians, verse 5, you test yourself according to this whether you are really in the faith or not.
അഞ്ചാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, പ്രിയപ്പെട്ട കൊരിന്ത്യയിലെ സഹോദരങ്ങളെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലാണോ ഇരിക്കുന്നതെന്ന് ഈ അടിസ്ഥാനത്തിൽ ശോധന ചെയ്യുക.
And if this is not true, he says in verse 5, you fail the test.
ഈ കാര്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾ കണ്ടെത്തുന്നെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയിൽ തോറ്റുപോകും.
Verse 6, but we don't fail the test.
എന്നാൽ ആറാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടവരല്ല, കൊള്ളരുതാത്തവരല്ല.
What about you?
എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇരിക്കുന്നു?
You passed the test?
നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചോ?
Have you seen the connection between the way of the cross being crucified and the power of God?
ക്രൂശിക്കപ്പെടുന്ന ആ ക്രൂശിന്റെ വഴിയും ദൈവത്തിന്റെ ശക്തിയുമായുള്ള ബന്ധം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ?
When it says Christ was crucified because of weakness, what does it mean?
തന്റെ ബലഹീനതയിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
Can a little boy, small little child, take a giant and crucify him?
ഒരു ചെറിയ കുട്ടിക്ക് ഒരു വലിയ മല്ലനെ, ഒരു വലിയ രാക്ഷസനെ പിടിച്ച് ക്രൂശിക്കാൻ പറ്റുമോ?
Impossible.
അസാധ്യമാണ്.
Unless the giant yields to that child.
ആ ഈ രാക്ഷസൻ ഈ കുട്ടിക്ക് തന്നെ തന്നെ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ അതൊരിക്കലും ചെയ്യാൻ കഴിയുകയില്ല.
Can you crucify a man who is surrounded by 72,000 soldiers?
72,000 പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് പിടിച്ച് ക്രൂശിക്കാൻ പറ്റുമോ?
Yeah, if he tells those soldiers not to fight for him.
സാധിക്കും. തന്റെ അംഗരക്ഷകരായിരിക്കുന്ന ഈ വലിയ ബഹുശതം പട്ടാളക്കാരോട് നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് നിശബ്ദരാകാൻ പറഞ്ഞ സാർ.
That is what Jesus said.
യേശു അതാണ് ചെയ്തത്.
He told Peter, I can call 72,000 angels to come and fight for me now.
പീലാത്തോസിന്റെ മുമ്പിലാണ് യേശു പറഞ്ഞത്, ഇപ്പോൾ തന്നെ ഒരു ലക്കിയോ 72,000 ദൂതന്മാരെ എനിക്ക് വേണ്ടി പോരാടുവാൻ വിളിക്കുവാൻ എനിക്ക് കഴിയും.
I'll give you a little multiplication problem.
ഒരു ചെറിയ ഗുണന പട്ടിക ഞാൻ നിങ്ങളോട് പറയാം.
In the second book of Kings, you read about King Sennacherib came against Hezekiah, king of Judah.
രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ സെൻഹരീബിനെതിരെ വന്ന ഒരു ഹിസ്കിയാവിനെതിരെ വന്ന സെൻഹരീബിന്റെ സൈന്യത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
And it says one angel went out against that army.
സെൻഹരീബിന്റെ സിറിയക്കാരായ ആ പട്ടാളത്തിന്റെ നേരെ യഹോവയുടെ ഒരു ദൂതൻ രാത്രിയിൽ സംഹാരം നടത്തിയെന്നാണ് നാം വായിക്കുന്നത്.
You know how many people he killed?
എത്ര പേരെയാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
185,000
പട്ടാളക്കാരെയാണ് യോദ്ധാക്കളെയാണ് കൊന്നത്.
സോ ഇഫ് 72,000 angels come, how many people can they deal with?
75,000 ദൂതന്മാരെ ദൈവം പറഞ്ഞു വിട്ടാൽ, ദൈവപുത്രം വിളിച്ചു വരുത്തിയാൽ എത്ര പേരെ കൈകാര്യം ചെയ്യാൻ പറ്റും? മനസ്സ്
കണക്കുകൂട്ടാൻ
അത് കോടികൾ വരും. അത്രയും പേരെ കൈകാര്യം.
Those Roman soldiers would have been finished.
റോമൻ പട്ടാളം മുഴുവനും കൂടെ വന്നാലും, ലോകത്തിലെ വലിയ ശക്തിയായിരുന്ന റോമൻ പട്ടാളം മുഴുവനും വന്നാലും ഇവരുടെ മുമ്പിൽ ഒന്നുമില്ല.
Two angels came at the resurrection tomb, at the tomb of the resurrection, and all those Roman soldiers were
രണ്ട് ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന സമയത്ത് കല്ലറയുടെ വാതിക്കൽ വന്ന് കാവൽ പട്ടാളം മുഴുവനും ബോധം കെട്ട
നിലത്തിൽ
അവര് ആരും ഈ കാവൽക്കാരെ തൊട്ടില്ല. അവരുടെ സാന്നിധ്യം മതിയായിരുന്നു ഇവർ മയങ്ങിപ്പോയി.
Jesus said, I will not call them.
എന്നാൽ യേശു പീലാത്തോസിനോട് പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചു വരുത്തുകയില്ല.
Peter tried to defend his Lord, but Jesus said, no, don't do that.
യേശുവിനെ സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ് തന്റെ നാഥനെ ഗുരുവിനെ സംരക്ഷിക്കുവാൻ ഒരു ശ്രമം നടത്തി.
Like John the Baptist pushed him into the water.
യോഹന്നാൻ സ്നാപകൻ തന്നെ സ്നാനപ്പെടുത്തിയ സമയത്ത് വെള്ളത്തിലേക്ക് മുക്കിയതുപോലെ.
Here the Jews and the Pharisees and all were crucifying Jesus.
ഇവിടെ യഹൂദന്മാരും മതമേധാവികൾ എല്ലാവരും കൂടെ യേശുവിനെ ക്രൂശിക്കുവാൻ
ശ്രമിക്കുകയാണ്.
വാസ്തവത്തിൽ ക്രൂശിലേക്ക് അവർ അവനെ ചേർത്ത് തറക്കുകയായിരുന്നു.
ജസ്റ്റ് ലൈക്ക് ഹി സബ്മിറ്റഡ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹി സബ്മിറ്റഡ് ടു ദിസ്.
നാവ് യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ക്രൂശീകരണത്തിനായി യേശു കൈകാലുകൾ വിരിച്ചു.
ഹി കെയിം ടു ദിസ് എർത്ത് ടു ഹംബിൾ ഹിംസെൽഫ്.
തന്നെ തന്നെ താഴ്ത്തുവാൻ മനസ്സുവെച്ചാണ് യേശു ഭൂമിയിൽ വന്നത്.
ഹി വുഡ് നെവർ ഡിഫെൻഡ് ഹിംസെൽഫ്.
തന്നെ തന്നെ ഒരിക്കലും താനെ ന്യായീകരിക്കുകയില്ല.
ഇറ്റ് സേസ് വെൻ ഹി സഫർഡ് ഹി ഡിഡ് നോട്ട് ത്രെറ്റൻ.
പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത് കഷ്ടം അനുഭവിച്ചപ്പോൾ ഭീഷണിയുടെ ഒരു സ്വരവും തന്നിൽ നിന്നുണ്ടായില്ല.
നൌ ഇഫ് സം ആർഎസ്എസ് പീപ്പിൾ ട്രബിൾ യു,
ആർഎസ്എസുകാരായ ചില സ്നേഹിതന്മാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ,
വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ത്രെറ്റൻ ദം.
അവരെ ഭീഷണിപ്പെടുത്താൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല.
So if I don't threaten, that is not a great thing.
ഞാന് അങ്ങനെയുള്ളവരുടെ മുമ്പാകെ ഭീഷണി ഒന്നും പറയുന്നില്ലെങ്കിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല.
If I am some communist country and they lock me up in a jail, I can't threaten them. I am pretty helpless.
ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് സുവിശേഷം അറിയിച്ചതിന് അവരെന്നെ പിടിച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ ഭീഷണിപ്പെടുത്താൻ എന്റെ പക്കൽ ഒന്നുമില്ല.
But Jesus was different.
എന്നാൽ യേശു തികച്ചും വ്യത്യസ്തനായിരുന്നു.
When they made him suffer,
യേശുവിന് അവർ കഷ്ടം വരുത്തിയപ്പോൾ,
one word and all the angels would have turned up.
തന്റെ ഒറ്റ വാക്കിനാൽ സ്വർഗത്തിലെ ദൂത സൈന്യം മുഴുവൻ തന്റെ സംരക്ഷണത്തിന് ഓടിയെത്തുമായി.
Or he could have turned around and said to them, wait till you see me at the judgment day and I'll teach you a lesson.
ദൂതന്മാരെ വിളിച്ചു വരുത്തിയില്ലെങ്കിലും യേശുവിനും പീലാത്തോസിനും പുരോഹിതന്മാർക്ക് നേരെ തിരിഞ്ഞു പറയാമായിരുന്നു, ഞാൻ മടങ്ങി വരുന്ന ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കുക, അന്ന് ഞാൻ പകരം തീർത്തോളാം.
He never said a word.
യേശു ഭീഷണിയുടെ ഒരു വാക്കും ഉച്ചരിച്ചില്ല.
After his resurrection,
തന്റെ പുനരുത്ഥാനത്തിന് ശേഷം,
what would you have done if you were resurrected like him?
യേശുവിനെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു?
Would you have gone before Pilate and Annas and Caiaphas and say, see, you tried to kill me, here I am?
പീലാത്തോസിന്റെയും അന്നാസിന്റെയും കയ്യപ്പാവിന്റെയും ഒക്കെ അടുക്കൽ ചെന്നിട്ട് നെഞ്ചു വിരിച്ച് നിങ്ങൾ പറയുകയില്ലായിരുന്നോ, നിങ്ങൾ ക്രൂശിച്ചില്ലേ, നോക്കിക്കേ, ഞാൻ നിൽക്കുന്നു.
ഹൗ വി ലൈക്ക് ടു ഷോ പീപ്പിൾ ദാറ്റ് വി ആർ മെൻ ഓഫ് ഗാഡ് ആൻഡ് വിമൻ ഓഫ് ഗാഡ്.
നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും ആണെന്നുള്ളത് ലോകത്തിന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് എന്തൊരു വെമ്പലാണ്.
ബിക്കോസ് വി ആർ നോട്ട് അണ്ടർസ്റ്റുഡ് ദ വേ ഓഫ് ദി ക്രോസ്.
ക്രൂശിന്റെ മാർഗം നാം വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ നാം ചിന്തിക്കുന്നത്.
In 1 Peter 2 and verse 23, while he suffered, he did not utter any threats.
പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൽ 23 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. കഷ്ടം അനുഭവിച്ചപ്പോൾ ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്ന
തന്നെ
ശകാരിച്ചിട്ട് പകരം അവൻ ശകാരിച്ചില്ല എന്ന് നാം കാണുന്നു.
You know, sometimes I used to take my scooter to these repair shops.
ഞാൻ ചില സമയത്ത് കുറെ നാളെ മുമ്പേ പ്രത്യേകിച്ചും സ്കൂട്ടർ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു വർക്ക്ഷോപ്പിൽ.
I used to see those small little boys who worked there.
സ്കൂട്ടറിന്റെ മെക്കാനിക്കിന്റെ അടുക്കൽ ജോലി ചെയ്യുന്ന കൊച്ചുപിള്ളേർ,
poor boys who come from the slums.
തേരി പ്രദേശങ്ങളിൽ നിന്നും ഉപജീവന മാർഗം തേടി വരുന്ന ദരിദ്ര ബാലന്മാർ.
ഷോപ്പ്കീപ്പർ വിൽ ഷൗട്ട് അറ്റ് ദം, യെൽ അറ്റ് ദം, സ്ലാപ്പ് ദം, ദേ കാണ്ട് ഡു എനിതിങ്.
ഈ വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനുണ്ടല്ലോ മേസ്തിരി, ഈ പാവം പിള്ളേരെ വഴക്ക് പറയുകയും ശകാരിക്കുകയും ചിലപ്പോൾ അടിക്കുകയും ഒക്കെ ചെയ്യും. അവർ ഒരു വാക്ക് തിരിച്ചു പറയുകയില്ല.
Well, that's not a great thing because this is a small little boy. What can he do?
ആ കുഞ്ഞുങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമല്ല, കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും.
But supposing the boy hits the owner of the shop and he keeps quiet, that will be an amazing thing, isn't it?
എന്നാല് ഈ കൂലിക്ക് നിർത്തിയിരിക്കുന്ന പയ്യനെ കടയുടെ ഉടമസ്ഥനെ കാരണത്ത് അടിക്കുകയാണെന്ന് വരിക എന്തായിരിക്കും? അപ്പോഴ് കടയുടെ ഉടമസ്ഥൻ നിശബ്ദനായി സഹിച്ച് മൗനമായിരുന്നാൽ,
ദാറ്റ് ഇസ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ ഹൈ പ്രീസ്റ്റ് കോർട്ട് വെൻ ജീസസ് വാസ് സ്ലാപ്ഡ്.
മഹാപുരോഹിതന്റെ കോടതിയുടെ മുൻപാകെ യേശു വിസ്തരിക്കപ്പെട്ടപ്പോൾ അതുപോലെ ഒരു രംഗമാണ് അരങ്ങേറിയത്.
Little boys were slapping the owner of the creator of the universe.
മെക്കാനിക്കിന്റെ കടയിൽ വന്ന് പഠിക്കാൻ വന്ന പിള്ളേരെ ഉടമസ്ഥനെ ചെകിട്ടത്തടിക്കുന്നതിന് തുല്യമായ കാര്യമാണ് അവർ യേശുവിനോട് ചെയ്തത്.
വാട്ട് വൺ ബ്ലോ ഹി കുഡ് ഹാവ് ക്രഷ്ഡ് ഓൾ ഓഫ് ദം.
ഒരു ചെറിയ പ്രഹരം കൊണ്ട് അവരെ എല്ലാം ഭസ്മമാക്കാൻ യേശുവിന് ഒരു പ്രയാസവുമില്ലായിരുന്നു.
ബട്ട് ഹി വാസ് വീക്ക്.
എന്നാൽ താൻ ബലഹീനനായിരുന്നു.
ഹി മെയ്ഡ് ഹിംസെൽഫ് വീക്ക്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ.
ഞാൻ നിങ്ങളോട് ഈ ഉച്ചകഴിഞ്ഞ് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, യേശു ശക്തനായിരുന്നു, എന്നാൽ അവൻ തന്നെ തന്നെ ബലഹീനനാണ്.
ദാറ്റ് ഈസ് ദ വേ ഓഫ് ദ ക്രോസ്.
അതാണ് ക്രൂശിന്റെ വഴി.
വേർ യു ഹാവ് സ്ട്രെങ്ത് ബട്ട് യു വിൽ നോട്ട് യൂസ് ഇറ്റ്.
നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കെ അത് ഉപയോഗിക്കുവാൻ നിങ്ങൾ
വിസമ്മതിക്കുന്നു.
നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളെ തന്നെ പ്രതിരോധിക്കുവാൻ, ന്യായീകരിക്കുവാൻ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക.
യു വിൽ നോട്ട് യൂസ് ദ പവർ ഗോഡ് ഗിവ്സ് യു ടു ഡിഫൻഡ് യുവർ സെൽഫ്.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന ശക്തി നിങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ, പ്രതിരോധിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക.
You will keep quiet.
നിങ്ങൾ മൗനമായിരിക്കുന്ന മാർഗം.
And say, do what you like.
നിങ്ങൾക്കിഷ്ടമുള്ളത് എന്നോട് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക.
Just like John the Baptist put him in the water, he just submitted.
യോഹന്നാൻ സ്നാപകൻ തന്നെ സ്നാനജലത്തിൽ നിമജ്ജനം ചെയ്തപ്പോൾ താൻ ഏൽപ്പിച്ചു കൊടുത്ത പോലെ.
He did not want to prove that he was somebody to anybody.
താൻ ആരെങ്കിലും ആണെന്ന് ആരുടെയെങ്കിലും മുൻപിൽ തെളിയിക്കുവാൻ യേശുവിന് അശേഷം താല്പര്യമില്ലായിരുന്നു.
You know, it is because we are not secure in God that we want to prove to other people, oh, we are great men of God.
ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭദ്രത നാം കണ്ടെത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് സാധാരണ മനുഷ്യരുടെ മുൻപാകെ നാം ആരൊക്കെയാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് വ്യഗ്രതയുള്ളത്.
When Jesus healed somebody,
യേശു ആരെയെങ്കിലും സൗഖ്യമാക്കുമ്പോൾ,
hey, he opened the blind man's eyes.
അന്ധനായ ഒരുവന്റെ കണ്ണ് കർത്താവ് തുറന്നു.
What did he do?
Yes, endaalu.
Did he call him immediately? Come on, tell all these people, what were you like before you were healed?
ഈ സൗഖ്യമായവനെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് തന്നെ കേൾക്കുന്ന കാണുന്നവരോട് ഒരു സാക്ഷ്യം പറഞ്ഞു, നിനക്ക് നേരത്തെ കണ്ണ് കാണാമായിരുന്നു.
How many years were you blind?
എത്ര നാളായിട്ട് കാഴ്ചയില്ലായിരുന്നു.
From birth.
ജന്മം.
Oh, you were blind from birth. Everybody got to hear that.
Oh, എല്ലാവരും കേൾക്കാൻ വേണ്ടി ആവർത്തിച്ച് പറയുകയാണ്, ഇവൻ പറയുന്നതിന്റെ ശബ്ദം പോരാ, വോളിയം പോരാ. അപ്പം ജനിച്ചപ്പോ മുതലേ നീ പിറവിക്കൊണ്ടല്ലേ.
How you can see?
ഇപ്പൊ നിനക്ക് കാണാമല്ലേ.
How many fingers?
എന്റെ കൈകൾ നോക്കിയ വിരൽ എത്ര വിരലുണ്ട്?
4.
4.
Hallelujah!
Praise the Lord. Oh.
Do you think Jesus did such things?
ഈ രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളത്? യേശു ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല.
He said, don't tell anybody. I'm so happy that your eyes are open.
മറിച്ച് നമ്മുടെ കർത്താവ് ചെയ്തത് എന്താ? മിക്കപ്പോഴും ഒരു മനുഷ്യർ അറിയില്ലേ, നീ സൗഖ്യമായി സന്തോഷമുണ്ട്.
ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു പ്രൂവ് ടു പീപ്പിൾ ഐ ആം ദ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്.
ഞാൻ ദൈവത്തിന്റെ വലിയ മനുഷ്യനാണെന്ന് ഒരു വ്യക്തിയുടെ മുമ്പിൽ തെളിയിക്കുവാൻ നമ്മുടെ കർത്താവിന് താല്പര്യമില്ല.
ഐ ഓൾസോ വാണ്ട് ടു ഷോ ഹൗ ഹംബിൾ ഐ ആം ബൈ സെയിങ് ഐ ഡിഡ്ന്റ് ഹീൽ ഹിം, ഗോഡ് ഹീൽഡ് ഹിം.
എന്നാൽ മറുവശവും നാം ശ്രദ്ധിക്കണം. ചിലര് പറയുന്ന പോലെ ഞാനൊന്നുമല്ല സൗഖ്യമാക്കുന്നത്, ദൈവമാണ് എന്ന് പറഞ്ഞ് എന്നെ തന്നെ വിനയപ്പെടുത്തുന്ന ഒരു അഭിനയം അതുമല്ല.
ഇറ്റ്സ് ഓൾ എ ഡിസെപ്ഷൻ.
ഇതെല്ലാം ഒരു ചതിയാണെന്ന് നാം മനസ്സിലാക്കണം.
This is not the power of God.
Deva shakti ingane alla velippadunnathu.
This is a magic show.
Idu oru mantriya vidya poleya.
You know the magic people do that.
Mantriya anmare kaanikkunna kaaryangale ningalkku
ariya. They get inside the box and open the box, he is not there.
അവരൊരു പെട്ടിക്കുള്ളിൽ കയറി അടച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അവരതിനകത്തില്ല.
What has happened?
എന്താ സംഭവിച്ചത്?
Then he comes out from somewhere there.
വേറെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നത് അവർ നടന്നു വരുന്നു.
And he says, see.
എന്റെ മായാജാല ശക്തി കണ്ടോ, ഇതാണ് പലരുടെയും ശുശ്രൂഷ.
ദിസ് ഇസ് നോട്ട് ഹൗ ജീസസ് ഡിഡ്.
യേശു അങ്ങനെയല്ല ഭൂമിയിൽ പിതാവിനെ സേവിച്ചത്.
ദ റിയൽ ജീസസ് നെവർ വാണ്ടഡ് ടു ഷോ അദർ പീപ്പിൾ വാട്ട് എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് ഐ ആം.
ദൈവപുത്രനായ യേശു, യഥാർത്ഥ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ തനിയത് വലിയൊരു എത്ര വലിയൊരു ദൈവ മനുഷ്യനാണെന്ന് ആരെയും തെളിയിക്കാൻ
ആഗ്രഹിച്ചില്ല.
ആരെയെങ്കിലും താൻ തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ അവരെ അനുഗ്രഹിക്കാൻ അവരോടുള്ള സ്നേഹത്താലായിരുന്നു ആരുടെയും പേര് ആരുടെയും മുമ്പിൽ പേര് കിട്ടാനല്ല.
സോ ഡിഫിക്കൽട്ട് ടുഡേ ടു ഫൈൻഡ് എ റിയൽ സെർവന്റ് ഓഫ് ഗോഡ്.
ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ദാസനെ ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസം.
ഐ ആം ലുക്കിംഗ് ഫോർ ദം.
അങ്ങനെയുള്ളവരെ ഞാൻ
അന്വേഷിക്കുകയാണ്. എവരിവേർ ഐ ലുക്ക് ഐ ആം ഡിസപ്പോയിന്റഡ്.
ഞാൻ ഇവിടെ തിരിഞ്ഞു നോക്കിയാലും നിരാശ മാത്രമാണ് ഫലം.
People are after money, they are after honor, they want to show that they are great people.
ചിലർ പണത്തിന്റെ പിറകെയാണ്, ചിലർ മനുഷ്യരുടെ മാനം തേടി ഓടുന്നു ഓരോ അന്വേഷണങ്ങളിൽ.
When they get up to speak, there's nothing that can lead me to a godly life.
അവരെഴുന്നേറ്റുന്ന ദൈവത്തിനെ സംസാരിക്കുമ്പോൾ കേൾവിക്കാരനായി എന്നെ ദൈവഭക്തന വഴിയിൽ അല്പമെങ്കിലും മുന്നോട്ട് തള്ളിവിടുവാൻ ഒന്നും എനിക്ക്
ലഭിക്കുന്നില്ല.
രാഷ്ട്രീയ പ്രസംഗങ്ങൾ ചെയ്യുന്നത് പോലെ കേൾവിക്കാരെ വൈകാരിക തലത്തിൽ ഇളക്കുവാൻ പലർക്കും കഴിയുന്നുണ്ട്.
Don't be deceived by eloquence, which is not the same as anointing.
വാചാലത കൊണ്ട് നാം ആരും കബളിപ്പിക്കപ്പെടരുത്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
So many Christians cannot distinguish between eloquence and anointing.
വളരെ വാചാലമായി സംസാരിക്കുന്ന ഒരുവൻ അഭിഷിക്തനാണെന്ന് അനേകർ ധരിച്ചു പോയിരിക്കുകയാണ്. അവർക്ക് വ്യത്യാസം തിരിച്ചറിയുന്നില്ല.
I don't know whether many of you can distinguish.
എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ കാര്യം വിവേചിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇൻ വീക്ക്നെസ് ഗോഡ്സ് പവർ ഇസ് മാനിഫെസ്റ്റ്.
ബലഹീനതയിലാണ് ദൈവശക്തി തികഞ്ഞു വരുന്നത്.
സോ ജീസസ് ടുക്ക് ദാറ്റ് പൊസിഷൻ ഓഫ് വീക്ക്നെസ്.
ആ ബലഹീനതയുടെ സ്ഥാനത്താണ് നമ്മുടെ കർത്താവ് മുഴുവൻ സമയവും.
He never used the power God gave him for himself.
ദൈവം തനിക്ക് നൽകിയ ശക്തി തന്റെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം പോലും യേശു ഉപയോഗിച്ചില്ല.
Look at the first temptation.
യേശുവിനെ നേരിട്ട മരുഭൂമിയിലെ ഒന്നാമത്തെ പരീക്ഷ നോക്കുക.
He had just been anointed with the Holy Spirit and power.
പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്നാനത്തിന് ശേഷം പ്രാപിച്ച് ആ നിലവിലാണ് യേശു മരുഭൂമിയിലേക്ക് നടക്കപ്പെട്ടത്.
And he is hungry.
യേശുവിന് വിശന്നു.
നാൽപ്പത്
ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ നന്ദി.
And the devil comes to him.
പിശാചിന്റെ അടുക്കൽ
വന്നു പറയുന്നു.
പിശാച് പറയുന്നത് നീ അഭിഷിക്തനാണ്, നിനക്ക്
ദൈവശക്തി,
നിനക്ക് അമാനുഷ്യമായ ശക്തി ഇപ്പോൾ
കൈവശമുണ്ട്.
നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കാണുന്ന കല്ലുകൾ അപ്പമായി മാറും. യേശുവിന് ശക്തി ഉണ്ടായിരുന്നു. പിശാച് കള്ളം
പറയുകയായിരുന്നു.
അന്നൊരു വാക്ക് സംസാരിച്ചപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി തീർന്നത്
നമുക്കറിയാം.
യേശു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മരുഭൂമിയിലെ ആ കല്ലുകൾ അപ്പമായി മാറുമായിരുന്നു.
And he was not stealing anybody's bread.
യേശു അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ആരുടെയും അപ്പം മോഷ്ടിക്കുകയല്ലായിരുന്നു.
He would be using his power just to satisfy his need.
തന്റെ അത്യാഗ്രഹമല്ല, ന്യായമായ ഒരു അടിയന്തരമായ ആവശ്യം നിറവേറ്റുവാൻ ദൈവശക്തി ഉപയോഗിക്കുക മാത്രമായിരുന്നു.
He was making cake or ice cream or something like that, not even biryani, just bread.
കേക്കോ ഐസ്ക്രീമോ നീ അല്ല, ബിരിയാണി ഉണ്ടാക്കാനല്ല യേശു ഒരുപക്ഷെ ഉപയോഗിക്കുന്നത്, സാധാരണ അപ്പം, വിശപ്പിനുള്ള അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. എന്നാൽ യേശു വിസമ്മതിച്ചു, ആ ശക്തി അതിന് ഉപയോഗിച്ചില്ല.
You know the message there?
ആ ഒന്നാമത്തെ പരീക്ഷയിലുള്ള സന്ദേശം എന്താണ്?
I will never use the power God gave me to get some benefit for myself.
ദൈവം എനിക്ക് നൽകിയതായിരിക്കുന്ന ശക്തി അഭിഷേകം എന്റെ സ്വാർത്ഥമായ ഒരു താൽപര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല.
Which preacher in the world can say that today?
ലോകത്തിലെ ഏത് പ്രസംഗിക്ക് സത്യസന്ധമായി ഈ സാക്ഷ്യം പറയുന്നു?
I will not use the power and the gift God gave me to get some benefit.
ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മശക്തിയും വരങ്ങളും എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല.
To make money for myself.
എനിക്ക് വേണ്ടി പണം ഉണ്ടാക്കുവാൻ.
To get honor for myself.
എനിക്ക് പേരുണ്ടാക്കുവാൻ.
To go and make money in different places to build a house for myself.
എനിക്കൊരു വീട് പാർപ്പിടം ഉണ്ടാക്കുവാൻ, വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പണം സമ്പാദിക്കുവാൻ.
Very rarely do you find in the history of the church that there were such people.
സഭയുടെ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള ആളുകൾ വളരെ ചുരുക്കമേ
ഉള്ളായിരുന്നു. ജോൺ വെസ്ലി, who lived in England 300 years ago,
300 വർഷം മുൻപ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്.
250 years ago.
ഏതാണ്ട് 250 വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായി അദ്ദേഹം ജീവിച്ചത്.
He had a bunch of co-workers who produced some of the finest churches in England in those days.
ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പല സഭകൾ ഉണ്ടാകുവാൻ ദൈവം ഉപയോഗിച്ച സഹപ്രവർത്തകരെ
അനേകരുണ്ടായിരുന്നു.
100 സഹപ്രവർത്തകരെ ഉണ്ടായിരുന്നു. അവൻ വിശുദ്ധിയെ കുറിച്ച്
പ്രസംഗിക്കുന്നവനായിരുന്നു.
അത് താണതരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നില്ല, വളരെ ഉന്നത നിലവാരമുള്ള
ജീവിതം.
തന്റെ സഹപ്രവർത്തകരോട് വെസ്ലി പറഞ്ഞു, പൂർണ്ണ സമയം തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് വെസ്ലി ഇങ്ങനെ പറഞ്ഞു,
നെവർ ലെറ്റ് ഇറ്റ് ബി സെഡ് ദാറ്റ് വി ഹാവ് ബിക്കം റിച്ച് ബൈ പ്രീച്ചിംഗ് ദ ഗോസ്പൽ.
ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ട് നാം സമ്പന്നരായെന്ന് ഒരു കാലത്തും ആർക്കും പറയുവാൻ ഇടം നൽകരുത്.
For 25 years that word has been ringing in my head, John Wesley's word. Never let it be said that you became rich by preaching the gospel.
കഴിഞ്ഞ 25 വർഷമായിട്ട് ജോൺ വെസ്ലിയുടെ ഈ വാക്കുകൾ എന്റെ തലയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ട് നീ സമ്പന്നനായെന്ന് ആരും പറയുവാൻ ഒരാളിവിടെയാകരുത്.
You become rich with your doing your business or doing a job or getting an inheritance, that's fine.
പിതൃസ്വത്തിൽ ലഭിച്ചതുകൊണ്ടോ ബിസിനസ് ചെയ്തോ ജോലിയിൽ പണം സമ്പാദിച്ച് നിങ്ങൾ സമ്പന്നരാകുന്നതിൽ ഒരു തെറ്റുമില്ല.
There's nothing wrong in it. You can become a millionaire or a billionaire.
അതിലൊരു പാപവുമില്ല. നിങ്ങൾ ലക്ഷപ്രഭുവോ കോടീശ്വരനുമാകാം.
But never let it be said you became rich by preaching the gospel.
എന്നാൽ ഈ കാര്യം നാം ഓർത്തിരിക്കണം, സുവിശേഷം പ്രസംഗിക്കുന്നത് വഴി നീ സമ്പന്നനായെന്ന് ഒരു വ്യക്തിക്കും പറവാൻ ഇടം കൊടുക്കും.
That is why John Wesley produced some of the finest churches in his time.
തന്റെ കാലഘട്ടത്തില് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന നിരവധി സഭകൾക്ക് ജന്മം നൽകുവാൻ വെസ്ലിയെ ഉപയോഗിച്ചതിന്റെ
രഹസ്യം.
ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള എത്ര പ്രസംഗരെ നിങ്ങൾക്ക് ലോകത്തിൽ കണ്ടെത്താൻ
കഴിയും.
പലരും പ്രസംഗങ്ങളിലെ പ്രസംഗത്തിന്റെ മുൻപില് വാ തുറന്ന് അത്ഭുത പരവന്തരായിരിക്കുകയാണ്, അയ്യോ ദൈവത്തിന്റെ വലിയ
മനുഷ്യൻ.
വാചാലതയും ദൈവത്തിന്റെ അഭിഷേകവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിശ്വാസികള് വാവിളിച്ച് ആളുകളെ
കണ്ടെത്തി.
മായാജാലവും യേശുക്രിസ്തുവിന്റെ സൗഖ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിവേചനമില്ലാത്ത ദൈവത്തിന്റെ ദാനങ്ങളും വരങ്ങളും ദൈവത്തിന്റെ കൃപയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല.
Even God's people have not understood the way of the cross.
അതിന്റെ കാരണം ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടുന്നവർക്ക് തന്നെ ക്രൂശിന്റെ മാർഗം മറന്നിരിക്കുന്നതാണ്.
What is the mark that a man is speaking with the power of Christ?
യേശുക്രിസ്തുവിന്റെ ശക്തിയാലാണ് ഒരുവൻ സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവെന്താണ്?
What did Paul say? We read that in the beginning.
തുടക്കത്തിൽ നാം വായിച്ച ആ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൗലോസ് എന്താണ് പറഞ്ഞത്?
You are seeking a proof that Christ speaks through me.
ക്രിസ്തുവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവ് വേണമല്ലേ?
Jesus is not all the healing that I do.
വ്യംഗ്യന്തരേണ പൗലോസ് പറയുന്ന എന്താണെന്നറിയാമോ? ഞാന് എന്നിലൂടെ നടന്ന സൗഖ്യം അത്ഭുത രോഗസൗഖ്യം ഒന്നുമല്ല അതിന്റെ തെളിവ്. ശരിയായ തെളിവ് ഞാൻ പറയാം. ക്രിസ്തു എന്നിലൂടെ
സംസാരിക്കുന്നു.
ക്രിസ്തു ഏത് വിധത്തിൽ ബലഹീനനായിരുന്നോ അതുപോലെ ഞാനും ബലഹീനനാണ്, അതാണ്
തെളിവ്.
എന്നെ ക്രൂശിക്കുവാൻ ഒരുമ്പെടുന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്.
ഐ ഡോണ്ട് സീക്ക് ടു ലിഫ്റ്റ് മൈസെൽഫ് അപ്പ്, ഐ സീക്ക് ടു ഗോ ഡൗൺ.
എന്നെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. താഴേക്ക് പോകുന്ന വഴിയിൽ ഞാൻ എന്റെ മനസ്സ് വെച്ചിരിക്കും.
God is the one who will raise me up.
എന്നെ തക്ക സമയത്ത് ഉയർത്തുന്നവൻ ദൈവമാണ്.
Jesus had the power to raise himself up, but he did not raise himself up.
തന്നെ തന്നെ മരണത്തിൽ ഉയർപ്പിക്കുവാൻ യേശുവിന് ശക്തി ഉണ്ടായിരുന്നു, എന്നാൽ യേശു അത് ചെയ്തില്ല.
He had the power
to call 72,000 angels, he did not use it for himself.
72,000 ദൂതന്മാരെ തന്റെ സംരക്ഷണത്തിന് വിളിച്ചു വരുത്തുവാൻ യേശുവിന് കഴിയുമായിരുന്നു എന്നാൽ അവൻ അത് ചെയ്തു.
He sent angels to protect Hezekiah, but he wouldn't call an angel to protect himself.
കർത്താവ് ഹിസ്കിയാവിനെ സംരക്ഷിക്കുവാൻ ദൂതന്മാരെ അയക്കും, എന്നാൽ തന്റെ സ്വന്തം സംരക്ഷണത്തിന് ഭൂമി മനുഷ്യനായിരുന്നപ്പോൾ ഒരു ദൂതനെയും വിളിച്ചു.
He sent an angel to protect Daniel in the lion's den.
സിംഹക്കുഴിയില് ദാനിയേലിനെ സംരക്ഷിക്കുവാൻ ദൂതനെ അയച്ച ദൈവം.
He sent an angel to be with the three friends of Daniel in the fire.
ദാനിയേലിന്റെ മൂന്ന് സ്നേഹിതന്മാരെ അഗ്നികുണ്ഡത്തിൽ സംരക്ഷിക്കുവാൻ ദൈവം ദൂതന്മാരെ.
But when the Son of God is on earth, he will not call an angel to help himself.
എന്നാൽ ദൈവപുത്രൻ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ സംരക്ഷണത്തിനായി ഒരു ദൂതനെ വിളിക്കുകയില്ല.
He will not use his power to turn stones into bread for himself.
തനിക്ക് വേണ്ടി തന്നെ വിശപ്പടക്കുവാൻ മരുഭൂമിയിലെ കല്ലുകളെ അപ്പമാക്കുവാൻ ദൈവശക്തി അവൻ ഉപയോഗിക്കുകയില്ല.
But he would use that power to turn bread, to produce bread for 5,000 others who are hungry.
തന്നെ കേൾക്കുവാൻ വന്ന വിശന്ന ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുവാൻ, അപ്പം വർദ്ധിപ്പിക്കുവാൻ അവൻ ആ ദൈവശക്തി ഉപയോഗിച്ചു.
He would use the power for others, but never to get any personal benefit. One who follows in Jesus' footsteps here.
ഒരു ദൈവ മനുഷ്യന്റെ തെറ്റിപ്പോകാത്ത അടയാളം, യേശുവിന്റെ കാൽച്ചുവടിൽ നടക്കുന്ന അടയാളം ഇതാണ്.
He will not use his God-given gift of power to get any benefit for himself.
ദൈവദത്തമായി തനിക്ക് ലഭ്യമായിരിക്കുന്ന വരങ്ങളോ ശക്തിയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു നാൾ ഉപയോഗിക്കാവുന്നതാണ് ദൈവം.
To make money for himself,
തനിക്ക് ധനം സമ്പാദിക്കുവാൻ ഉപയോഗിക്കില്ല.
To buy a car for himself,
തനിക്കൊരു വാഹനം ഉണ്ടാക്കുവാൻ.
To build a house for himself,
തനിക്കൊരു വീടുണ്ടാക്കുവാൻ.
To get honor for himself,
തനിക്ക് തന്നെ പേരുണ്ടാക്കുവാൻ.
To get some admission for his children in some college,
സ്വന്തം മക്കൾക്ക് ഏതെങ്കിലും കോളേജിൽ ഒരു അഡ്മിഷൻ തരപ്പെടുത്തുവാൻ.
He will not use his position and God-given power for any benefit for his family.
തന്റെ സ്ഥാനമോ ദൈവം നൽകിയ എന്തെങ്കിലും വരങ്ങളോ ശക്തിയോ ഒരു കാലത്ത് ഉപയോഗിക്കാത്തവൻ, അവനാണ് യഥാർത്ഥ ദൈവദാസൻ.
This is weakness.
ഇതാണ് ബലഹീനത.
Power means I've got influence to do this, do that, do the other thing.
ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് ശക്തി എന്ന് പറഞ്ഞാൽ ആളുകളെയും കാര്യങ്ങളെയും ചലിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാധീന ശക്തിയാണ്.
And unfortunately, Christendom has gone that way.
നിർഭാഗ്യവശാൽ ക്രിസ്തീയ ലോകവും ഈ ധാരണയിലാണ് മുൻപോട്ട് നീങ്ങുന്നത്.
Christian preachers have got influence here, there, everywhere.
ക്രിസ്തീയ പ്രസംഗങ്ങൾക്ക് ഇവിടെയും അവിടെയും ഒക്കെ സ്വാധീനമുണ്ട്.
It's not Christianity.
അത് യഥാർത്ഥ ക്രിസ്തീയതയല്ല.
It is another Jesus.
അത് മറ്റൊരു യേശുവാണ്.
Another spirit.
അത് മറ്റൊരാത്മാവാണ്.
Another gospel.
അത് മറ്റൊരു സുവിശേഷമാണ്.
If you want to know the true gospel,
യഥാർത്ഥ സുവിശേഷം എന്തെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ,
true Jesus, come to the scriptures.
യഥാർത്ഥ യേശുവിനെ കണ്ടെത്തണമെങ്കിൽ തിരുവെഴുത്തുകളിലേക്ക് വരിക.
Who believes this?
ഞങ്ങൾ കേൾപ്പിക്കുന്നത് ആരെ വിശ്വസിക്കും?
That's not only my words.
അത് ഞാൻ മാത്രം വിലപിക്കുന്ന വാക്കുകളല്ല.
Isaiah also said, Lord, who will believe all this?
പ്രവാചകനായ യെശയ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദുഃഖത്തോടെ ഈ വാക്കുകൾ പറഞ്ഞു.
Let me turn to Isaiah 52.
യെശയ്യാവ് 52-ലേക്ക് ഞാൻ വരട്ടെ.
The Lord says in Isaiah 52.
യെശയ്യാവ് 52-ല് കർത്താവ് ഇങ്ങനെ പറയുന്നു.
Isaiah, tell the people this.
യെശയ്യാവേ, ജനത്തോട് ഇങ്ങനെ സംസാരിക്കുക.
Here is my true servant.
എന്റെ യഥാർത്ഥ ദാസൻ ഇതാ.
Verse 13.
13-ാം വാക്യം.
My servant will prosper.
എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ അഭിവൃദ്ധി പ്രാപിക്കും.
I don't know what the word is in Malayalam, but in English, whenever people speak about prosperity, it only means money.
മലയാളത്തിൽ കൃതാർത്ഥനായ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും എന്ന്. അപ്പൊ നമ്മുടെ ധാരണ എന്നു വെച്ചാൽ കൂടുതൽ പണം ഉണ്ടാവും.
Did Jesus make a lot of money? What is the meaning when it says he prospered?
യേശുവിന്റെ കാര്യം ചിന്തിച്ചു നോക്കി, അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത്?
Supposing you get all the money in the world, it all belongs to you.
ലോകത്തിലുള്ള മുഴുവൻ പണവും, മുഴുവൻ അത് നിങ്ങളുടേതാണെങ്കിൽ,
then you are the richest man in the world.
അങ്ങനെയാണെങ്കിൽ ലോകത്തിലേക്ക് സമ്പന്നനാരാണെന്ന് സംശയമുണ്ടോ?
Okay, you got all the riches in the world.
ലോകത്തിലുള്ള സകല സമ്പത്തും നിങ്ങളുടെ കയ്യിലുണ്ട്.
And I win one soul for the kingdom of God.
ഞാൻ ദൈവരാജ്യത്തിനായി ഒരു ആത്മാവിനെ ആദായപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക.
Who is richer?
നിങ്ങളും ഞാനും ഇതിൽ ആരാണ് കൂടുതൽ സമ്പന്നൻ? സംശയമുണ്ടോ? ചിലർക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു.
What shall it profit a man if he gains the whole world
and loses his soul.
യേശുവിന്റെ വാക്കുകൾ നമുക്ക്
ഓർക്കാം.
യേശുവിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ന് യേശു പറഞ്ഞപ്പോൾ ഒരുവന്റെ ആത്മാവാണോ വിലയേറിയത്? ലോകത്തിന്റെ മുഴുവൻ സമ്പത്താണോ?
ജീസസ് പ്രോസ്പെർഡ് ബിക്കോസ് ഹി ബ്രോട്ട് സോൾസ് ഇൻടു ഗോഡ്സ് കിംഗ്ഡം.
യേശു അഭിവൃദ്ധി പ്രാപിച്ചത് സമ്പന്നനായത് അവൻ ആത്മാക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്.
റുപ്പീസ് ആൻഡ് ഓൾ ദാറ്റ്.
രൂപയുടെയും ലോകത്തിലെ സമ്പത്തിന്റെയും അളവിലല്ല യേശു സമ്പന്നൻ.
He will be high and lifted up and greatly exalted.
എന്റെ ദാസൻ ഉയർന്ന പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും.
What does that mean? That he'll be greater than Herod and Pilate and Caesar and Annas and Caiaphas.
ഹെരോദാവിനെയും പീലാത്തോസിനെയും ഹന്നാസിനെയും കയ്യഫാവിനേക്കാളും ഒക്കെ ഉയർന്ന ഒരു സിംഹാസനത്തിൽ താനിരിക്കുന്നതാണോ?
His cap will be bigger than the biggest bishop's cap.
ലോകത്തിലെ ഏറ്റവും വലിയ തൊപ്പിയുള്ള ബിഷപ്പിന്റെ തൊപ്പിയേക്കാളും വലിയ തൊപ്പി യേശുവിന്റെ തലയിൽ ഉണ്ടായിരിക്കുമെന്നാണോ അതിന്റെ അർത്ഥം?
That is not the meaning.
അതല്ല ഉയർന്നും പൊങ്ങിയും ഉന്നതനും ഒക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞു.
He will be above all sin.
എല്ലാ വിധത്തിലുള്ള പാപത്തിന്റെ മീതെയും
വാഴുന്നവനായിരിക്കും.
ലോകത്തിന്റെ ആത്മാവിന് മുകളിലായിരിക്കും അവൻ. ലോകത്തിന് അവനെ പിടിച്ചടക്കുവാൻ
കഴിയും.
ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും മീതെ ഉയർന്ന് പൊങ്ങി ഉന്നതനായിരിക്കുന്ന കർത്താവ്.
I tell you, that is the only exaltation I want.
ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയാം, എന്റെ ഹൃദയം കാംക്ഷിക്കുന്ന ഏക ഔന്നത്യം അതാണ്.
യു തിങ്ക് ഐ വാണ്ട് പീപ്പിൾ ടു തിങ്ക് ഐ എം സം ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്?
ഞാൻ ദൈവത്തിന്റെ ഒരു വലിയ മനുഷ്യനാണെന്ന് ആൾക്കാർ ചിന്തിക്കണമെന്ന് ഒരു മോഹമുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
ഈവൻ ഇൻ മൈ ഡ്രീംസ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്.
ആ ബോധമനസ്സിൽ പോട്ടെ, അബോധ മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ പോലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല.
ഐ നോ ടിൽ ദി എൻഡ് ഓഫ് മൈ ലൈഫ് ഐ എം എ സിന്നർ സേവ്ഡ് ബൈ ഗ്രേസ്.
ജീവിതത്തിന്റെ അന്ത്യശ്വാസം വരെ കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാവിയാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യം എന്റെ ഉള്ളിൽ
ഉണ്ടായിരിക്കും. 47
വർഷം മുൻപ് കർത്താവിനെ രക്ഷിച്ച സമയത്ത് ഞാൻ അങ്ങനെ ഒരുവനായിരുന്നു. ഇന്നും കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാവി.
I want to be exalted over the world, the flesh and the devil.
ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും മീതെ ഉയർന്നവനായി പൊങ്ങി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
But look at the servant of God.
എന്നാൽ എന്റെ ദാസൻ എന്ന് ദൈവം വിളിക്കുന്നവനെ നിങ്ങൾ
ശ്രദ്ധിക്കുക.
പലരും നിന്നെ കണ്ട് സ്തംഭിച്ചത്
പരതന്ത്രരാകുന്നു.
അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപനായിരിക്കുന്നു.
ഹാവ് യു എവർ ഇൻ യുവർ ലൈഫ് സീൻ എനിബഡി ഹൂസ് ഫേസ് വാസ് സോ ബാഡ്ലി ബീറ്റൻ അപ്പ് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്?
നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? പ്രഹരമേറ്റ്, ക്രൂരമായിരിക്കുന്ന പ്രഹരമേറ്റ്, ഒരു മനുഷ്യന്റെ മുഖമാണെന്ന് കണ്ടാൽ തോന്നാത്ത നിലയിൽ വിരൂപനായ ഒരുവനെ.
ഐ തിങ്ക് ദി ഓൺലി പ്ലേസ് യു സീ ഇറ്റ് ഈസ് വേർ എ ട്രക്ക് റൺസ് ഓവർ എ മാൻസ് ഫേസ് ഓർ സംതിങ്.
ഒരു പക്ഷേ അതിനോട് അടുത്ത് നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഭാരമുള്ള വണ്ടി ഒരുവന്റെ മുഖത്തുകൂടെ കയറി ഇറങ്ങിയാൽ ഒരു പക്ഷെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ.
യു നോ ദാറ്റ് വെൻ ജീസസ് ഹാങ് ഓൺ ദ ക്രോസ്,
യേശു ക്രൂശിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടപ്പോൾ,
there was recently a film called The Passion of Christ.
യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ഈ അടുത്ത കാലത്തെ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം ഇറങ്ങിയിരുന്നല്ലോ.
ഐ സോ ഇറ്റ്.
ഞാൻ ആ ചിത്രം കാണാനിടയായി.
ആൻഡ് ഹിസ് ഫേസ് ലുക്ക് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്.
ആ ചിത്രത്തില് യേശുവിന്റെ മുഖം താൻ ക്രൂശിക്കപ്പെട്ട സമയത്തും ഒരു മനുഷ്യന്റെ മുഖമാണെന്ന് നമുക്ക് തിരിച്ചറിയാം.
ഐ സോ ദ ഡിവിഡി, ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ഐ ഷോട്ട്.
ഡിവിഡിയിലാണ് ഞാനത് കണ്ടത്. ഒരു കണ്ണ് അടച്ചു പിടിച്ചോണ്ട് നോക്കി.
നോ, ഇൻ ദ വെൻ ഹീസ് ബീറ്റൻ അപ്പ് ജീസസ്.
ഓക്കെ. ആ ചിത്രത്തില് താന് ക്രൂരമായി പ്രഹരിപ്പിക്കപ്പെട്ട ശേഷം തന്റെ ഒരു കണ്ണ് മുറിവെച്ച് അടഞ്ഞുപോയി.
ബട്ട് ദിസ് ഇസ് മച്ച് വേഴ്സ് ദാൻ ദാറ്റ്.
എന്നാൽ ഇവിടെ കർത്താവിനെ കുറിച്ച് വിവരിക്കുന്ന കാര്യം അതിനേക്കാളും എത്രയോ
മോശമാണ്. ഓൺ ദ ക്രോസ്,
താൻ ക്രൂശിൽ തൂക്കപ്പെട്ടപ്പോൾ,
ഓൾ ദ മൂവീസ് ദാറ്റ് യു സീ, He looks like such a beautiful film star hanging there on the cross.
മെക്കിടത്തും വളരെ സുന്ദരനായിരിക്കുന്ന ഒരു സിനിമാ താരത്തെ പോലെയാണ് യേശു. മുറിവൊക്കെ ഉണ്ട്, പക്ഷേ വളരെ സുന്ദരനാണ്. അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
He was not like that.
എന്നാൽ യേശു തന്റെ മരണസമയത്ത് അങ്ങനെയായിരുന്നില്ല.
I believe the scripture more than all these movies.
സിനിമാ നിർമ്മാതാക്കളുടെ ഭാവനയേക്കാൾ അധികം ദൈവത്തിന്റെ സത്യവചനമാണ് ഞാൻ വിശ്വസിക്കുന്നത്.
His face was beaten so much it did not look like a human being. That's the word of God.
ദൈവത്തിന്റെ വചനം നൽകുന്ന സാക്ഷ്യം, യേശുവിന്റെ മുഖത്തേറ്റ ചാട്ടകളുള്ള പ്രഹരം കൊണ്ട് ഒരു മനുഷ്യനാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അവൻ വിരൂപനായിത്തീർന്നു.
And who is this?
ഇതാരാണ്?
God says, this is my servant.
എന്റെ ദാസൻ ഇതാ എന്ന് ദൈവം വിളിക്കുന്നവൻ.
It doesn't look like God's servant.
അത് ദൈവത്തിന്റെ ദാസനാണെന്നൊന്നും കണ്ടെത്താവുന്നില്ല.
So Isaiah says,
അതുകൊണ്ട് യെശയ്യ പറയുകയാണ്
53:1
ഒന്നാം വാക്യത്തില്,
Lord, who is going to believe this message?
ഞങ്ങൾ കേൾപ്പിച്ചത് ആരെ വിശ്വസിച്ചിരിക്കുന്നു?
Who will believe that this is God's servant?
ഇതാണ് ദൈവത്തിന്റെ ദാസൻ, അവന്റെ അടയാളം ഇതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ?
God's servant was manifesting his power.
ദൈവത്തിന്റെ ദാസനാണെങ്കിൽ അവൻ ദൈവശക്തി വെളിപ്പെടുത്തുന്നവനാകണം.
Making the Romans tremble there.
റോമൻ പടയാളികളെ വിറപ്പിക്കുന്ന ദൈവശക്തിയുള്ളവൻ.
Smiting Annas and Pilate with lightning.
അന്നാസിനെയും കയ്യഫാവിനെയും ഇടിവെട്ടിച്ച് ഞെട്ടിക്കുന്നവൻ.
God's servant must be very handsome and good looking and tall.
കർത്താവിന്റെ ദാസന് സുന്ദരരൂപിയായിരിക്കണം, നല്ല നീളം പൊക്കമുള്ളവന്, ആകാര
സൗന്ദര്യം.
നമ്മുടെ തലയിൽ കയറിയിരിക്കുന്ന ആശയങ്ങൾ എത്ര അബദ്ധം ആശയങ്ങളാണ്. ഒരു സിനിമാ താരത്തെ പോലെ ഇരിക്കണം കർത്താവിന്റെ ദാസൻ എന്നാണ് ആളുകൾ ധരിച്ചു
വെച്ചിരിക്കുന്നത്.
അത് മാത്രമല്ല,
He says he is verse 3, despised and forsaken by men.
മൂന്നാം വാക്യത്തിൽ കാണുന്നത് അവൻ കർത്താവിന്റെ ദാസൻ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു.
And verse 2, last part, there is nothing in his appearance that we should be attracted to.
കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും കോമളത്വവും ഇല്ലാത്തവനാണ്.
You know, many of God's people are not very good looking.
കർത്താവിന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ നോക്കണം, അതിൽ മിക്കവരും കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുള്ളവരല്ല.
ഐ ഹാവ് സീൻ മെനി ഓഫ് ഗോഡ്സ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്.
ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവ മക്കളെ കാണാൻ എനിക്ക്
ഭാഗ്യമുണ്ട്. ഈവൻ ദ തേർഡ് റേറ്റ് ഫിലിം സ്റ്റാർസ് ആർ ബെറ്റർ ലുക്കിംഗ് ദാൻ ഗോഡ്സ് പീപ്പിൾ.
മൂന്നാം കട സിനിമാ താരങ്ങളിൽ പലരും കർത്താവിന്റെ മക്കളെക്കാളും ഒക്കെ കണ്ട കൊള്ളാവുന്നവരാ.
ഇറ്റ് ടീച്ചസ് മീ വൺ തിങ്.
അത് എനിക്ക് നൽകുന്ന ഒരു പാഠം ഇതാണ്.
ഗോഡ് does not care for our physical appearance.
നമ്മുടെ ബാഹ്യമായിരിക്കുന്ന നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ച് കർത്താവ് വലിയ വിചാരമൊന്നും ഉള്ളവനല്ല.
Some of you look into a mirror and say, God made me like this.
നിങ്ങൾ ചിലരെങ്കിലും നിശ്ചയമായി കണ്ണാടിയിൽ നോക്കിയ സമയത്ത് ഒന്നിലധികം തവണ പറഞ്ഞു കാണും, തമ്പുരാനെ എന്നെ ഈ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചത്.
You could have made my nose a little better and my ear a little.
എന്റെ മൂക്ക് ഒരു ശകലം കൂടെ മെച്ചമായിട്ട്, എന്റെ ചെവി ഒന്നുകൂടെ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കാമായിരുന്നില്ല.
Little more color to my
face. എന്റെ തൊലിക്കാണെങ്കിലോ ഒരു ശകലം കൂടെ, ഒത്തിരിയൊന്നും വേണ്ട, അല്പം കൂടെ ഒരു നിറം തന്നിരുന്നെങ്കിൽ.
But all the features are not good.
എന്റെ ഉണ്ടല്ലോ ശരീര ഘടനയും അപ്പിയറൻസും പലതും ഫീച്ചേഴ്സ് ഒന്നും അത്ര ശരിയല്ല.
Look at this.
എന്നാൽ കർത്താവിന്റെ ദാസനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം നോക്കി,
ഇറ്റ് സേസ് ദേർ വാസ് നത്തിങ് ഇൻ ഹിസ് അപ്പിയറൻസ് ദാറ്റ് വി ഷുഡ് ബി അട്രാക്റ്റഡ് ടു.
അവന്റെ കാഴ്ചയിൽ കണ്ടാൽ ആകർഷണീയതയുള്ള ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ലായിരുന്നെന്ന് എഴുതിയിരിക്കുന്നു.
ഇറ്റ് ഡിഡ് നോട്ട് മാറ്റർ ബിക്കോസ് ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട് നോട്ട് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ്.
അങ്ങനെ ഇരുന്ന ഈ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ മുൻപാകെ വിലയുള്ളവനായിരുന്നു. ദൈവദൃഷ്ടിയിൽ ഇതിനൊന്നും അല്ല പ്രാധാന്യം.
I understood this, you know, when I was seeking for the baptism of the Holy Spirit.
പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് ഞാൻ ഹൃദയംഗമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന നാളുകളിലാണ് ഈ രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്.
The way of the cross is the way of humiliation and going down.
ക്രൂശിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുകയും താഴേക്ക് പോവുകയും ചെയ്യുന്ന വഴിയാണ്.
So, I was only about 23 years old.
23 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായിരുന്നു ഞാൻ.
I started losing my hair.
ആ സമയത്ത് തന്നെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് ദൈവം ഉള്ളിൽ തന്നുകൊണ്ട് എനിക്ക് മനപ്രയാസമൊന്നും ഉണ്ടായില്ല. ഈ മുടി കൊഴിയാൻ തുടങ്ങിയ കഷണി ബാധിച്ച് എന്നെ ഏത് പെങ്കൊച്ച് കല്യാണം കഴിക്കുമെന്നുള്ള വിഷമമൊന്നും എനിക്കുണ്ടായില്ല. എന്നെ സമയത്തോളം ആ ചിന്ത എന്നെ അലട്ടിയില്ല. ദൈവത്തിന്റെ മുൻപാകെ ജീവിക്കണമെന്നുള്ളൊരു താല്പര്യമേ
എനിക്കുള്ളായിരുന്നു.
എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ ചിലരോട് ഞാൻ ചോദിക്കട്ടെ,
അന്ന്
ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ എനിക്ക് 23 വയസ്സുള്ളായിരുന്നു. നിങ്ങൾ പലരും അതിൽ കൂടുതൽ പ്രായമുള്ളവരാണ്.
ആർ യു ഡിസ്റ്റർബ്ഡ് ബൈ യുവർ ഫിസിക്കൽ അപ്പിയറൻസ്?
നിങ്ങളുടെ ശരീരഘടന, പ്രകൃതിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ അസ്വസ്ഥതയുള്ളവരാണോ?
ഓർ ദി അദർ വേ, പെർഹാപ്സ് ആർ യു പ്രൗഡ് ദാറ്റ് യു ആർ ക്വൈറ്റ് ഗുഡ് ലുക്കിംഗ്?
അതിന് മറുവശത്ത് ചിലരെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കണ്ടാ കൊള്ളാവുന്നവരാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉള്ളിലിച്ചിട്ട് നിങ്ങളുള്ളവരാണോ?
ഓൺലി ഇഫ് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ യു കുഡ് ഹാവ് ജോയിൻഡ് ദ ഫിലിം.
വിശ്വാസി ആയിപ്പോയി, എന്ത് ചെയ്യാൻ, കഷ്ടകാലം, അല്ലെങ്കിൽ സിനിമയിലും കാണും ചേരമായിരുന്നുള്ള ചിന്ത എപ്പോഴേലും വന്നിട്ടുണ്ടോ?
How can you be a Christian and have such values?
നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള മൂല്യബോധവുമായി എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്?
These things are no value before God.
ദൈവോത്ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് നാം മനസ്സിലാക്കണം.
God looks at the heart.
ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്.
There was nothing in Jesus that was attractive to man.
മനുഷ്യദൃഷ്ടികൾക്ക് ആകർഷണീയത ഉണ്ടാകുന്ന ഒന്നും യേശുവിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു.
One of the things I have prayed for our churches is this.
നമ്മുടെ സഭകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്.
I said, Lord, we don't want anything worldly that attracts people to our church.
കർത്താവേ, മനുഷ്യരെ ഞങ്ങളുടെ ഇടയിലേക്ക് ആകർഷിക്കുന്ന ലൗകികമായ ഒന്നും ഞങ്ങളുടെ സഭകളിൽ വേണ്ട.
Like good music.
ഉദാഹരണത്തിന്, നല്ല സംഗീതമുള്ള ഒരു സഭ ആകർഷണീയതയുള്ളതാണ്.
It's good to have good music.
നല്ല സംഗീതമുള്ളത് പാപമല്ല.
I don't want to attract one person to our church with music.
എന്നാൽ ഒരൊറ്റ വ്യക്തിയെ പോലും നല്ല സംഗീതമുണ്ടെന്നുള്ള കാരണം കൊണ്ട് സഭയിലേക്ക് ആകർഷിക്കാൻ എനിക്ക് താല്പര്യമില്ല.
I say, Lord, the only people who should come to our church are those who want to live a godly life.
ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സഭയിൽ വന്നാൽ മതി.
Like a good building.
ഒരു നല്ല കെട്ടിടം കണ്ടാണ്, ആരാധന സ്ഥലം കണ്ടാ പലരും വരുന്നത്.
അങ്ങനെയാണെങ്കിൽ
അവർ നമ്മുടെ ഇടയിലൊന്നുമല്ല വരേണ്ടത്. അവർ റോമൻ കത്തോലിക്ക പള്ളികളിലാണ് പോകേണ്ടത്, മനോഹരമായ പള്ളികൾ.
മ്യൂസിക്,
സംഗീതമാണ് നിങ്ങൾ
വിലമതിക്കുന്നത്.
പാശ്ചാത്യ സംഗീതം ഏറ്റവും മനോഹരമായിട്ട് കേൾക്കാൻ കഴിയുന്ന എത്രയോ നല്ല കാരിസ്മാറ്റിക് സഭകളുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാണെങ്കിൽ,
യു നോ, ലൈക്ക് ദേർ ആർ ചൈനീസ് റെസ്റ്റോറൻസ് ആൻഡ് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസ്, ഇറ്റ് ഡിപെൻഡ്സ് വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു വാണ്ട്.
നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് പട്ടണങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ചൈനീസ് ഹോട്ടലുകളുണ്ട്, വടക്കേ ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്നുണ്ട്. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ അഭിരുചി
അനുസരിച്ചാണ്.
ഈ ചൈനീസ് ഹോട്ടലിൽ നിങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ചൈനീസ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. നിങ്ങളുടെ സഭയിൽ ആളുകൾ വരുന്നത് എന്ത് അഭിരുചിയോടെയാണ്?
ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് ഫോർ ദി മ്യൂസിക്.
സംഗീതം നല്ലതായതുകൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
ദേ വാണ്ട് എ ഗോഡ്ലി ലൈഫ്, ദേ വാണ്ട് എ ഗോഡ്ലി ഫെലോഷിപ്പ്. They want their children to grow up in a godly surrounding.
ദൈവഭക്തി ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതവും കർത്താവിലുള്ള കൂട്ടായ്മയും അവരുടെ തലമുറ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളർന്നു വരണമെന്നുള്ള ആഗ്രഹത്തിലുമാണെങ്കിൽ അത് നല്ല കാര്യമാണ്.
Not because it's a large church.
അംഗസംഖ്യ കൂടുതലുള്ള ഒരു വലിയ സഭയാണ്, അതുകൊണ്ടും ആരും നമ്മുടെ ഇടയിൽ
വരരുത്.
അങ്ങനെയാണെങ്കിൽ അതെ, നമുക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അംഗസംഖ്യയുള്ള ഏറ്റവും വലിയ സഭയിൽ, റോമൻ കത്തോലിക്ക സഭയിലാണ് അവര് ലോകത്തിൽ. അവർ കർത്താവിന്റെ വരവ് വരികയും ലോകത്തിലെ അംഗസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തായിരിക്കും.
But that's not what I'm looking.
എന്നാൽ അതല്ല ദൈവവും നമ്മളും അന്വേഷിക്കുന്നത്.
Jesus church had only 12 people.
യേശുവിന്റെ സഭയ്ക്ക് 12 പേരെ ഉള്ളായിരുന്നു.
One of them was a crook.
ഒരാള് കുഴപ്പക്കാരനായിരുന്നു.
But the other 11 were the best people in the whole world.
എന്നാൽ ബാക്കി 11 പേര് ആ കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന ഏറ്റവും നല്ല മനുഷ്യരാണ്.
I say, Lord, give me a church like that with 11 of the best people in the whole world.
ഞാൻ കർത്താവിനോട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ലോകത്തിലേക്കും ഏറ്റവും നല്ല 11 വിശ്വാസികളുള്ള ഒരു സഭ എനിക്ക് തരണം.
So many people look for that which is attractive to man.
മനുഷ്യദൃഷ്ടിക്ക് ആകർഷണീയതയുള്ളതാണ് അനേകർ അന്വേഷിക്കുന്നത്.
I don't want that.
ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നു.
I remember once in Bangalore.
ബാംഗ്ലൂരിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു.
The music was particularly bad that day. Now, I said, what happened? I was thinking.
അന്ന് പ്രത്യേകിച്ചും സഭയിലെ സംഗീത ശുശ്രൂഷയിൽ എന്തോ
തളപ്പിടുണ്ടായിരുന്നു.
എന്തോ എവിടെയോ കുഴപ്പമുണ്ടായി. ഒരുപാട് നന്നായിട്ട് അവർ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നവർ, പക്ഷെ അന്ന് എനിക്കൊരു അസ്വസ്ഥത തോന്നി.
Okay, I left it.
ഞാൻ അതങ്ങ് വിട്ടു.
Then at the end of the meeting, I found a new couple had come to visit our church.
മീറ്റിംഗിന്റെ ഒടുവിൽ പുതുതായിട്ട് ഒരു ഭാര്യയും ഭർത്താവും സഭയിൽ വന്നതായിട്ട് ഞാൻ കണ്ടു.
They were trying out our church to see whether they should.
അവര് പല സഭകളിൽ ഇങ്ങനെ സന്ദർശകരായിരുന്നു, നമ്മുടെ സഭയിലും വന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന്.
They were both musicians.
അവര് രണ്ടുപേരും നല്ല സംഗീതജ്ഞരായിരുന്നു.
They never came again.
അവര് പിന്നെ വന്നേയില്ല.
Then I knew why today the music was bad.
Appo enikku manasilayi inna prathiya kaaranam onnum koodada innathe sangeethathil thalappada vachiyathinte kaaranam manasilayi.
That was to drive away these people.
Ee vanna dembathimare odichu vidan vera vazhi onnum illa.
Next Sunday onwards the music was okay.
Pitta naraayithu modalla sangeetham palaya thalathilayi.
I praise God for his faithfulness.
ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I said, Lord, we don't want people coming to our church for music, not even for the preaching. We want them to come because they want a godly life.
സംഗീതത്തിന്റെ കാര്യം പോട്ടെ, നല്ല പ്രസംഗം കേൾക്കാനായിട്ട് ആൾക്കാരെ നമ്മുടെ സഭയിൽ വരുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല, അതല്ല ദൈവം അന്വേഷിക്കുന്നത്.
There's nothing attractive.
യേശുവിനെ കുറിച്ചുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക, ആകർഷണീയമൊന്നും അവനില്ലായിരുന്നു.
It says here, when he was oppressed, verse 7, and afflicted, he did not open his mouth.
ഏഴാം വാക്യത്തിൽ കാണുന്ന പോലെ തന്നെത്താൻ താഴ്ത്തി അവൻ പീഡിക്കപ്പെട്ടു, എന്നിട്ടും അവൻ വായി തുറന്നില്ല.
And like a sheep that is silent before shearers, he did not open his mouth.
ദോവം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെയായിരുന്നു യേശു.
Have you ever seen a sheep with all the wool taken off?
നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ചെമ്മരിയാടുകളെ രോമം കത്തിരിക്കുന്ന രംഗം?
I have seen it.
അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
Really ugly.
അത് തികച്ചും വിരൂപമായി തോന്നും. ഈ രോമം കത്തിരിക്കുന്നത് കഴിഞ്ഞാൽ
ഷീപ്പ് വുൾ ലുക്ക് സോ ബ്യൂട്ടിഫുൾ.
ദേഹം മുഴുവന് രോമം നിറഞ്ഞ ഒരു ആടും കാണാൻ നല്ല
സൗന്ദര്യമാണ്.
രോമം മുഴുവൻ കത്തിരിച്ചെടുത്തു കഴിഞ്ഞാല് അസുഖം പിടിച്ച ഒരു പട്ടിയുടെ കൂട്ടിരിക്കും ഈ ആടിനെ കണ്ട്.
They took away the beauty from Jesus.
യേശുവിന്റെ സൗന്ദര്യം അവർ കവർന്നെടുത്തു.
He kept quiet.
എങ്കിലും അവൻ വായി തുറക്കാതെ മൗനമായിരുന്നു.
Do people take away your beauty by telling bad stories about you which are not true?
നിങ്ങളെ കുറിച്ച് സത്യമല്ലാത്ത കഥകൾ പറഞ്ഞ് നിങ്ങളുടെ സൗന്ദര്യം കവർന്നെടുക്കുന്ന മനുഷ്യരുണ്ടോ?
Can you keep quiet then?
അപ്പോൾ മൗനമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ?
These are the things the Lord taught me when I was seeking for the baptism in the Holy Spirit and fire.
പരിശുദ്ധാത്മാവുകൊണ്ട് തീ കൊണ്ടുമുള്ള സ്നാനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ കർത്താവിനെ പഠിപ്പിച്ച പാഠങ്ങളാണ്.
God said, do you want to go this way or not?
കർത്താവ് എന്നോട് ചോദിച്ചു, ഈ മാർഗത്തിലൂടെ പോകുവാൻ നിനക്ക് താല്പര്യമുണ്ടോ?
I said, yes, Lord, I want to go this way.
അതെ കർത്താവേ എന്ന് ഞാൻ മറുപടി പറഞ്ഞു.
This is the way my Savior walked all his life.
എന്റെ രക്ഷകൻ ഭൂമിയിലെ ജീവിതത്തിലുടനീളം പോയത് ഇതേ മാർഗത്തിലാണല്ലോ.
He was always thinking of giving bread to others and wine to others.
മറ്റുള്ളവരുടെ വിശപ്പിനും ദാഹത്തിനുമായി അപ്പവും വീഞ്ഞും നൽകുവാൻ എപ്പോഴും ചിന്തിച്ച യേശു.
He never thought about himself.
തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ഒരിക്കലും മനസ്സ് വെക്കാതിരുന്നവൻ.
Once it says he was so busy that he didn't have time to eat. Mark chapter 2.
മർക്കോസിന്റെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പരശുശ്രൂഷയുടെ തിരക്ക് മൂലം ഭക്ഷണം കഴിപ്പാൻ പോലും സമയമില്ലാതിരുന്ന ഒരു
സന്ദർഭം. തന്റെ
സ്വന്തം മോഹങ്ങൾക്ക് മരിച്ചവനായിരുന്നു
യേശു.
മറ്റുള്ളവരെ സമസൃഷ്ടികളെ ശുശ്രൂഷിക്കുവാൻ യേശു
മനസ്സിലാക്കി.
ഒരു പ്രത്യേക ദിശയിലേക്ക് യേശു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെടുന്ന ഒരാൾ വന്നിട്ട് രോഗിയായി എന്റെ മകൾക്ക് വേണ്ടി വന്നതെന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറയുമ്പോൾ അവൻ ഗതി
തിരിച്ചുവിടുന്നു.
യേശു അവിടെ ചെന്ന് അവരുടെ ആവശ്യം നിറവേറ്റിയ ശേഷം മടങ്ങി വന്ന് നേരത്തെ ഉള്ള വഴിയിൽ
പോകും.
ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള ദൈവശക്തി അനുഭവിക്കാൻ പോകുന്നത്. തന്റെ സ്വന്തമായ സ്വാർത്ഥത ഒരിക്കലും അന്വേഷിക്കാതിരുന്നു. ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
ജോൺ 7:53.
യോഹന്നാന്റെ ഏഴാം അധ്യായം
53
വാക്യം.
Everybody went to his own house, but Jesus went to the Mount of Olives.
ഏഴാം അധ്യായത്തിന്റെ 53 അടുത്ത വാചകം കൂടി. അങ്ങനെ ഓരോരുത്തരും താന്താന്റെ വീട്ടിൽ പോയി, യേശുവോ ഒലിവുമലയിലേക്ക് പോയി.
It's unfortunate that there is a chapter division there, so you don't see the connection.
പുതിയൊരു അധ്യായം തുടങ്ങിയത് നിർഭാഗ്യകരമായി പോയി, കാരണം ഈ രണ്ട് വാചകങ്ങളുടെ നാം പലപ്പോഴും ചേർത്ത് വായിക്കാറില്ല.
Everybody went to their own house, but Jesus went to sleep under the trees in the Mount of Olives.
ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ സ്വന്തം വീടുകളിലേക്ക് പോയി, എന്നാൽ യേശു മരങ്ങളുടെ തണലിൽ ഉറങ്ങുവാൻ വിശ്രമിക്കാനായി ഒലിവുമലയിലേക്ക് പോയി.
I have never experienced that.
എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല.
That after I speak in the meeting, everybody goes to their house and leaves me to sleep on the roads.
ഒരു മീറ്റിംഗിലെ വചന സംസാരത്തിന് ശേഷം എല്ലാവരും അവരുടെ വീട്ടിൽ ഉറങ്ങാൻ പോകുന്നു. ഞാൻ സ്വന്തം ഒരു വീടില്ലാത്തവനായി മരത്തണലിൽ ഉറങ്ങേണ്ട അവസ്ഥ ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല.
I say, Lord, it's amazing. They never thought about taking you to their house.
ഞാനിത് വായിച്ചപ്പോൾ ഒരിക്കൽ അത്ഭുതപ്പെട്ടു. കർത്താവേ, ഒരു ഒറ്റ വ്യക്തി പോലും അവന്റെ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ.
They must have thought, oh, famous preacher, he must be having a house of his own somewhere.
അവരെ ഓരോരുത്തരും വിചാരിച്ചു കാണും, പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവർ വിചാരിച്ചു കാണും, പ്രസിദ്ധനായിരിക്കുന്ന, വരപ്രാപ്തനായിരിക്കുന്ന ഒരു പ്രസംഗന് അവന് സ്വന്തം വീടില്ലാതെ വരുമോ?
But he didn't have one.
എന്നാൽ തനിക്ക് തലചായ്ക്കാൻ അപ്പോൾ ഒരു ഇടമില്ലായിരുന്നു.
Didn't Judas have so much money in the bag?
യൂദ ആയിരുന്നല്ലോ പണസഞ്ചി സൂക്ഷിച്ചിരുന്നത്.
I said, Lord, why is it that you didn't take some of that money and stay in some hotel? Don't you have to be a little fresh and all for the next day?
പണസഞ്ചി സൂക്ഷിച്ചിരുന്ന ഖജാൻജി ആയിരുന്ന യൂദയുടെ സഞ്ചിയിൽ പണം ഇല്ലാതെയൊന്നും വരത്തില്ല. അതിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ഏതെങ്കിലും ഒരു സത്രത്തില് അന്തി ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം ശുശ്രൂഷ തുടങ്ങിയാൽ പോരായിരുന്നോ?
You know what the Lord replied to me?
കർത്താവ് എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ?
Some of that money was given by poor widows and I could not use it to live at a higher standard than those widows.
ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്, എന്റെ ഈ പണസഞ്ചിയിൽ, യൂത സൂക്ഷിക്കുന്ന പണസഞ്ചിയിൽ വീണിട്ടുള്ള പണത്തിൽ ചിലതെങ്കിലും പാവപ്പെട്ട വിധവമാരിട്ട കാണിക്കയായിരിക്കും. ആ പണം എടുത്തിട്ട് അവരെക്കാളും ഉയർന്ന ഒരു ജീവിത നിലവാരത്തിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിയില്ല.
He would not use money given by poor people to live at a higher standard than those poor.
പാവപ്പെട്ട മക്കളുടെ ദാനങ്ങൾ കൊണ്ട് അവരെക്കാളും ഉയർന്ന ഒരു നിലവാരത്തിൽ ഒരിക്കലും യേശു ജീവിക്കുമായിരുന്നില്ല.
This is the real Jesus.
യഥാർത്ഥ യേശു ഇതായിരുന്നു.
And the real servant of God is
ദൈവത്തിന്റെ യഥാർത്ഥ ദാസന്റെ ലക്ഷണം.
He chose to be weak.
താൻ തന്നെ ബലഹീനനാകുന്ന മാർഗം സ്വയം വരിച്ചു.
അതുകൊണ്ടാണ്
ദൈവശക്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്.
നമുക്ക്
തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Our heads before God.
ദൈവത്തിന്റെ മുൻപാകെ ഈ സമയം നാം തലവണക്കിയിരിക്കുമ്പോൾ,
Lord, I want to go this way.
ആ ഹൃദയത്തിൽ നിന്ന് പറയും, കർത്താവേ, ഈ മാർഗത്തോടെ എനിക്ക് പോകണം.
Help me.
എന്നെ സഹായിക്കണേ കർത്താവേ.
All my life.
എന്റെ ജീവിതം മുഴുവനും.
Let me not be deceived by the false gospel being preached today.
എന്റെ ചുറ്റും ഞാൻ കേൾക്കുന്ന വ്യാജ സുവിശേഷ സന്ദേശത്താൽ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ എനിക്ക് ഇടയാകരുതേ. യേശുവിന്റെ നാമം.